സുവിശേഷൻ 3 അതിന്റെ 17 വാക്യം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. മത്തായി 17:5 നമുക്കൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 17:5. മത്തായി 17:5, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുക്കുവീൻ എന്ന ശബ്ദമുണ്ടായി. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. എന്താ ശബ്ദം? യേശുവിന്റെ ജീവിതകാലത്ത് എനിക്ക് ഒന്ന് 3 പ്രാവശ്യം ആ ശബ്ദം മുഴങ്ങി. എന്തായിരുന്നു ആ ശബ്ദം? ഒത്തിരി കാര്യങ്ങൾ പറയാമായിരുന്നു പിതാവിന്, പക്ഷെ സ്വർഗത്തിൽ നിന്ന് പിതാവ് സംസാരിച്ചപ്പോൾ പിതാവ് പറഞ്ഞ കാര്യം ഇതാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഞാൻ ആ വാക്ക എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ബിലവഡ്, എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന്റെ കോൺഫിഡൻസ് അതാണ്, യേശുവിന്റെ ധൈര്യം അതായിരുന്നു. യേശുവിനെ പോലെ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട്, ത്യജിക്കപ്പെട്ട്, വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. യേശുവിനെ പോലെ ഏറ്റവും വലിയ പൊസിഷനിൽ നിന്ന് ഏറ്റവും താഴേക്കുള്ള പൊസിഷനിൽ ഇറങ്ങി വേറെ ആരും ഉണ്ടായിട്ടില്ല ലോക ചരിത്രത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷൻ സ്വർഗത്തിന്റെ സിംഹാസനം, ലോകത്തിലെ ഏറ്റവും ചെറിയ പൊസിഷൻ ക്രൂശുമരണം. അവിടേക്ക് കർത്താവ് വന്നേ, ഏറ്റവും വലിയ പൊസിഷനിൽ നിന്ന് ഏറ്റവും ചെറിയ പൊസിഷനിലേക്ക്. നമുക്കാണെങ്കിൽ പ്രമോഷൻ കിട്ടിയില്ലെങ്കിൽ എന്തൊരു ഭാരം അല്ലേ? പക്ഷേ പ്രമോഷൻ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഡീ പ്രമോഷൻ ആയിപ്പോയി. എന്താ ഡീ പ്രമോഷൻ? സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് എവിടേക്കാ വന്നേ? കന്യകയുടെ ഉദരത്തിലേക്ക്, കാലിത്തൊഴുത്തിലേക്ക്. യേശു കിടക്കുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ച്, കന്യകയുടെ ഉദരത്തിലേക്ക്, കാലിത്തൊഴുത്തിലേക്ക്, അവിടെ നിന്ന് ഈജിപ്റ്റിലേക്ക്, അവിടെ നിന്ന് നസറത്തിലേക്ക്. ഒരു സ്ഥലത്തിനും നല്ലത് പറയാനില്ല. ഈജിപ്റ്റ് ഇസ്രായേൽ തടവിലായ സ്ഥലം, നസറത്ത്, നസറത്തിന് വല്ല നന്മയും വരുമോ? ഏറ്റവും മോശമായ സ്ഥലം. അവിടേക്കാ യേശു ആയിരുന്നത്. കൂട്ടുകാരാരാ? ആരാ കൂട്ടുകാര്? ചുങ്കക്കാര്, പാപികള്. ഒന്നാലോചിക്ക്, ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അഭിമാനിക്കാനായിട്ടൊന്നുമില്ല. ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ യേശുവിനെ അഭിമാനിക്കാനൊന്നുമില്ല. എന്നാലോചിക്ക, നമ്മൾ എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ എപ്പോഴാ ഉയർന്ന ചിന്ത വരുന്ന അറിയാവോ? എപ്പോഴാ? നമ്മുടെ കൂട്ടുകാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴാ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെക്കുറിച്ച് നമ്മൾ പറയും. ഏത് ബന്ധുവിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളേ? നമ്മുടെ ഏറ്റവും വലിയവനായ ബന്ധു. അതൊക്കെയാണ് നമ്മുടെ, എന്താ പറയുന്നത്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ പറയാം, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ അഭിമാനിക്കുന്ന കാര്യങ്ങളതാ. പക്ഷേ യേശുവിന് അങ്ങനെ പോലും അഭിമാനിക്കാനായിട്ടില്ല. ആരാ കൂട്ടുകാര്? ഇനി അടുത്ത താമസം എവിടെയാ? എവിടെ താമസം? നമ്മൾ വാടക വീടാണെങ്കിലും പറയും, ആ 2 ബെഡ്റൂമുണ്ട്, ഹോളുണ്ട്, കിച്ചണുണ്ട് ഒക്കെ പറയും. മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടവില്ല. ഇടയ്ക്കിടയ്ക്ക് ഒലിയുമലയിലേക്ക് പോവും, അവിടേക്ക് ഒന്ന് എന്ത് ചെയ്യും, റെസ്റ്റ് ചെയ്യും. നല്ല ചോദിക്കേ, സ്ഥലമില്ലാത്തൊരുവൻ, ഇടമില്ലാത്തൊരുവൻ. കൂട്ടുകാര് ആരാണ്? ചുങ്കക്കാരും വേശ്യമാരും പാപികളും. എവിടെയെന്നോ ഒന്നെന്നറിയാവോ? സ്വർഗത്തിന്റെ പരമോന്നതിയിൽ നിന്ന്, സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ നിന്ന്, ദൂതന്മാരുടെ ആരാധനയിൽ നിന്ന് വന്നിറങ്ങിയ സ്ഥലം എവിടെയാ? കാലിത്തൊഴുത്ത്, നസറത്ത്, ഈജിപ്റ്റ്, ഒലിവുമല. അഡ്രസ്സും കെയർ ഓഫും. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ അഡ്രസ് ഇല്ല, കെയർ ഓഫ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവന്റെ അഡ്രസ്സ് എന്താണെന്നറിയാവോ? സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. എന്താ ശബ്ദം? ഇവൻ എന്റെ പ്രിയപുത്രൻ. അതാ, അതിനേക്കാളും വലിയ ശബ്ദം മുഴങ്ങാനില്ല. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഉത്സാഹം. എന്റെ പ്രാർത്ഥന കൂടിയല്ല കേട്ടോ, ചില കുറഞ്ഞൊന്ന് സംശയമുണ്ട്. എല്ലാ പാപത്തെയും ഓവർകം ചെയ്യുന്നു എന്നുള്ളതല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭയങ്കര ഉത്സാഹം. കാരണം ഞാൻ തൊടുന്നും പിടിക്കുന്നു, എവിടെയൊക്കെ തൊട്ടാലും പലരും ബുക്ക് എഴുതിയവരും ദൈവദാസന്മാരും പ്രസംഗം പറയുന്നവരെല്ലാം ഒരൊറ്റ കാര്യം റിപ്പീറ്റ് ചെയ്യുക, എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അതേ കാര്യം. എന്താണെന്നറിയാമോ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതേ ശബ്ദം എന്നെക്കുറിച്ചും പറയുന്നുണ്ട്, എന്നെക്കുറിച്ചും ഇതേ ശബ്ദമുണ്ട്. എന്താണെന്നറിയാമോ? ദിസ് ഈസ് മൈ ബിലവഡ് സൺ. എന്റെ ഹൃദയത്തിന്റെ അറകളിൽ ആ ശബ്ദം പ്രതിധ്വനിക്കുക, റെവർബറേറ്റ് ചെയ്യാണ്, പ്രതിധ്വനിക്കുകയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. കേൾക്കുന്നുണ്ടോ ശബ്ദം? നാം കേൾക്കേണ്ട ശബ്ദം അതാ, ഇല്ലെങ്കിൽ തളർന്നുപോകും. ഇതില്ലാത്തതുകൊണ്ടാണ് ക്ഷീണിച്ചു പോകുന്നത്. ഈ ശബ്ദം ഹൃദയത്തിൻ്റെ അകത്ത് കേൾക്കാത്തത് കൊണ്ടാണ് തളർന്നു പോകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ പെട്ടുപോകുന്നത്, നിരാശപ്പെട്ടു പോകുന്നത്, ഭാരപ്പെട്ടു പോകുന്നത്. ഒറ്റ റീസണേ ഉള്ളൂ, ഈ ശബ്ദം കേൾക്കാത്തത് കൊണ്ട്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഒത്തിരി പേർക്ക് സംശയമായി, നിങ്ങളുടെ മുഖങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം, ബ്രദർ യേശുവിൻ്റെ അത്രയൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ. ചില വാക്യങ്ങൾ കാണിക്കാം. എന്നെ ഈ പ്രസംഗത്തിൽ ഏറ്റവും നല്ല ടോപ്പിക് എന്ന് നിങ്ങൾക്കറിയാവോ? എവർഗ്രീൻ ടോപ്പിക്. ആ ടോപ്പിക് ഏത്? സ്നേഹം. എവിടെ വേണമെങ്കിലും പ്രസംഗിക്കാം, ആയിരം പ്രാവശ്യം പറയാം, മടുത്തു പോകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടാലും കേട്ടാലും ബോറടിക്കാത്തൊരു വാക്കാണെന്നറിയാവോ? ഞാൻ പറയാം, ഐ ലവ് യു. കേട്ടാ ഒരിക്കലും ബോറടിക്കാത്ത വാക്കാ. പക്ഷേ ഇന്നത്തെ സിനിമക്കാരും ആൾക്കാരും കൂടെ നശിപ്പിച്ച വാക്കാണത്. പക്ഷേ നാം ഏറ്റവും അധികം കേൾക്കാൻ കൊതിക്കുന്നൊരു വാക്കാണത്. എന്താണ്? ഐ ലവ് യു. ഭാര്യമാര് ഭർത്താക്കന്മാരിൽ നിന്ന് ഏറ്റവും അധികം കേൾക്കാൻ കൊതിക്കുന്ന വാക്കതാണ് ഐ ലവ് യു. മക്കള് അപ്പന്മാരിൽ നിന്നും അമ്മമാരിൽ നിന്നും ഏറ്റവും അധികം കേൾക്കാൻ കൊതിക്കുന്ന വാക്കത്. അറിയാം സ്നേഹമൊക്കെ ഉണ്ടെന്ന്, ശെങ്കിലും ഒന്ന് തുറന്നു പറയുമ്പം അത് ഭയങ്കര സന്തോഷമാണ്. ഒരു പ്രാവശ്യം പറയുള്ളൂ, പക്ഷെ നമ്മൾ ഹൃദയത്തിൽ എത്ര പ്രാവശ്യം ധ്യാനിച്ചല്ലേ അല്ലേ? നല്ല ചോദിക്കെ, ഒരു പ്രാവശ്യം നമ്മളത് കേൾക്കുമ്പം എത്ര പ്രാവശ്യം ധ്യാനിക്കാറുണ്ടത്? ഒരായിരം പ്രാവശ്യം. ഓ, എന്നാലും ഭാര്യമാരൊക്കെ ആണെങ്കിൽ ചേട്ടൻ എന്നോട് ഇഷ്ടമാണ്. അതുപോലെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം പിതാവിന് അവരൊറ്റ കാര്യം പറയാനുണ്ടായിരുന്നുള്ളൂ, മകൻ യേശുവേ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഇതൊന്നുമല്ല ശബ്ദം, ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഏതിലാണെന്നറിയാവോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇത് യേശുവിനെ കുറിച്ച് മാത്രമല്ല, ഇത് നമ്മളെക്കുറിച്ചും പറഞ്ഞ വാക്യം. ഇത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഇപ്പോൾ പിതാവിനെ നമ്മളെന്ന് കേൾപ്പിക്കണമെങ്കിൽ ആ വാക്യം ഇതാണ്. എന്താണ്? എന്റെ പ്രിയ മകൻ, എന്റെ പ്രിയ മകൾ. വചനത്തിൽ അത് ഒത്തിരി സ്ഥലത്തുണ്ട്. ചില വാക്യങ്ങളിലൊക്കെ നമുക്കൊന്ന് കടന്നു പോകാം. തെസ്സലോനിക ലേഖനം, സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2:13, 13 വാക്യം. കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ഇംഗ്ലീഷിനോട് വായിക്കാവോ? അവൾ എഴുതിയിരിക്കുന്നത്, Brethren, beloved by the Lord, because God has chosen you from the beginning. Brethren, beloved by the Lord. Beloved എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാ. എന്താ വാക്ക്? മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പ്രിയൻ എന്ന് എഴുതിയിരിക്കുന്നത്. പ്രിയൻ, ദൈവത്തിന് പ്രിയരായ, ദൈവത്തിന് പ്രിയൻ. ഇതിന് പ്രിയനാണോ? ഇത് ആർക്ക് മനസ്സിലായെന്നറിയാവോ? ഇത് മനസ്സിലാക്കിയ ഒരു സഹോദരി പഴയ നിയമത്തിലുണ്ടായിരുന്നു. ആലങ്കാരിക ഭാഷയാ ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ്, 6 ചാപ്റ്റർ 6:3. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, എന്റെ പ്രിയൻ എനിക്കുള്ളവൻ. ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് മൈ ബിലവഡ് ഈസ് മൈൻ. ഞാൻ എന്റെ പ്രിയനുള്ളവളാ, എന്റെ പ്രിയൻ എനിക്കുള്ളവനാ. നല്ല ചോദിക്കേ സ്വരങ്ങളെ, ഇതാ നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും കിടന്ന് മുഴങ്ങേണ്ട ഒരു കാര്യം. ഞാൻ യേശുവിന്റെ, എന്റെ പ്രിയന്റെ വകയാ ഞാൻ. ഇനി എന്റെ പ്രിയനോ? എന്റേതാ, എന്റേതാ. സ്വരങ്ങളെ, ഹൃദയത്തിന്റെ അകത്ത് എപ്പോഴും പ്രതിധ്വനിക്കേണ്ട കാര്യമായത്. ഞാൻ പറയട്ടെ, ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഹൃദയത്തിന്റെ അകത്ത് ഈ വാക്ക് പ്രതിധ്വനിക്കണം. മൈ, ഐ ആം ദ ബിലവഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ പ്രിയനാണ്, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ. മകളെന്നുള്ളതല്ല, പ്രിയപ്പെട്ട മകളാണ്, പ്രിയപ്പെട്ട മകനാണ് എന്നുള്ള കാര്യം ഹൃദയത്തിന്റെ ആഴത്തിൽ അങ്ങ് ഉറപ്പിക്കണം. ഇത് ഉറപ്പിച്ചില്ലെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ആത്മീയ ജീവിതം 18 സ്റ്റേബിൾ ആകത്തില്ല. ഇത് ഉറപ്പിക്കാത്ത ഒരാളുടെ പോലും ആത്മീയ ജീവിതം സ്റ്റേബിൾ ആകത്തില്ല. അവരാണിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ. അവരനുഭവങ്ങളിൽ ജീവിക്കുക. എന്താ ഈ അനുഭവങ്ങളിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയത്ത് അവർക്ക് തോന്നും ദൈവത്തിന് അവരോട് ഭയങ്കര സ്നേഹമാണ്. എപ്പോഴാണെന്നറിയാവോ? ഒരു 3-4 മണിക്കൂർ പ്രാർത്ഥനയെ കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് ഭയങ്കര തോന്നില്ല, ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പം അവർക്ക് എന്നാ തോന്നുന്നത്? എന്താ ദൈവത്തിന് എന്നോട് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ദൈവ യേശുവിടെ എന്നോട് പിണങ്ങിയിരിക്കാന്ന് തോന്നുന്നേ? പ്രിയ സൗരങ്ങളെ, നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളൊന്ന് സെറ്റിൽ ചെയ്യണം. യേശുവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ചിന്തി എത്ര പേരുണ്ട്? ശകലം ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. യേശുവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. നിങ്ങൾ നിങ്ങളോട് ചോദിച്ചോണം, യേശുവിന് ഇഷ്ടമാണോ നിങ്ങളെ? യേശുവിന് ഭയങ്കര സ്നേഹമാണോ എന്നോട്? ഇന്നലെയും വഴക്കുണ്ടാക്കി, വഴക്കുണ്ടാക്കരുതെന്ന് കരുതിയതാണ്, പക്ഷെ വഴക്കുണ്ടാക്കി. ഞാൻ വിചാരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റബോധത്തിൽ ജീവിക്കുന്ന ദൈവമക്കളാണ്. ലോകക്കാരൻ അടിയുണ്ടാക്കും, അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ അവൻ പോവും. അവന് കുറ്റബോധവും ഇല്ല, ഒന്നുമില്ല, പാവബോധവും ഇല്ല, യാതൊന്നും ഇല്ല. പക്ഷെ ദൈവമക്കളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവബോധത്തിൽ നിന്ന് മാറി ഇപ്പൊ ഏതിലാണ് നിൽക്കുന്നേ? കുറ്റബോധത്തിൽ ജീവിക്കുക ഇല്ലേ? എത്രയോ കുറ്റബോധങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടിങ്ങനെ. അതുകൊണ്ട് സന്തോഷമില്ലാത്ത കുറ്റബോധം കിടക്കുന്നതുകൊണ്ട് ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഹൃദയത്തിനകത്തുള്ള തോന്നൽ എപ്പോഴുണ്ടെന്നറിയാവോ? എനിക്കെന്തോ കുറവുള്ളവനാണെന്നുള്ള ചിന്തയാണ്. അതിൽ പറഞ്ഞൊരു പേരുണ്ട്, സെൽഫ് റിജക്ഷൻ. എനിക്ക് വേണ്ടത്രയും കഴിവില്ല, എനിക്ക് വേണ്ടത്രയും സൗന്ദര്യമില്ല, എനിക്ക് വേണ്ടത്രയും അറിവില്ല. അങ്ങനെ പല ആൾക്കാരുണ്ട്. ചിലർ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ചിലർ ദുഃഖം, എനിക്ക് വേണ്ടത്രയും വിദ്യാഭ്യാസമില്ല. അപ്പം ഞാൻ പറഞ്ഞു, സ്കൂളിൽ പോകാത്ത ഒരാളുണ്ട്, ആരാ? യേശു. സ്കൂളിൽ പോയിട്ടില്ല. എനിക്ക് വേണ്ടത്രയും സൗന്ദര്യമില്ല, അങ്ങനെയാണെങ്കിൽ ഒരാളുടെ സൗന്ദര്യം ഇല്ലാത്ത ആരെന്നറിയോ? യേശു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, അത്രമാത്രം വിരൂപനായിപ്പോയി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രൂശിലെ കാര്യമാ. പക്ഷെ അല്ലാത്തപ്പോഴും അവന് വലിയ സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഗ്യമായ ലെവലിൽ വലിയ സൗന്ദര്യം യേശുവിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണക്കാരനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ യേശുവിൻ്റെ പടമൊക്കെ വെട്ടിവെക്കുന്നവരൊക്കെ സൂക്ഷിച്ചോണം. ഒറിജിനൽ യേശുവിനെ കാണുമ്പം വലിയൊരു സർപ്രൈസ് ആയിരിക്കും. യേശുവിന്റെ പടമൊന്നും ആരും വെട്ടി വെച്ചേക്കരുത്. അതൊക്കെ ചിത്രകാരന്മാർ നല്ല സിനിമാടന്മാരുടെ പടമൊക്കെ നോക്കി കോപ്പി അടിച്ച് വരച്ചു വെച്ചിരിക്കുന്ന കഞ്ചാവൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേന് നല്ല സിനിമാടന്മാരെ കുറച്ചും കൂടെ നല്ലതാക്കി മിനുക്കി വെച്ചിരിക്കുന്ന നോക്കിയാ. അതല്ല ഒറിജിനൽ യേശു. അതുകൊണ്ട് ഒറിജിനൽ യേശുവിനെ കാണുമ്പം ഒരു സർപ്രൈസ് വരാതിരിക്കാൻ ഇപ്പൊ എന്ത് ചെയ്യണം? ഈ പടമൊക്കെ ഇങ്ങ് മാറ്റി വെച്ചേക്കണം. അതല്ല യേശു. സ്വരങ്ങളെ, സെൽഫ് റിജക്ഷൻ, കുറ്റബോധം, കഴിവില്ല എന്നുള്ള കുറ്റബോധം, ഞാൻ മറ്റവരുടെ അത്രയും ലെവലിലല്ല എന്നുള്ള ചിന്ത, ഇതൊക്കെ ഒത്തിരി ഭരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ട് കേട്ടോ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി. ഈ ശബ്ദം എപ്പോഴും ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് ചെയ്യണം. ഇങ്ങനെ ഉയരണം, ഇങ്ങനെ ഉയരണം. ഞാൻ പറഞ്ഞ വാക്യങ്ങളൊക്കെ ചിലതൊക്കെ ആവർത്തിക്കും, കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹൃദയത്തിൻ്റെ അത്, എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് ബ്ലസ് ചെയ്തു. നിങ്ങളുടെ ഹൃദയം ചലഞ്ച് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:5, യോഹന്നാൻ 5 അതിൻ്റെ 20-ാം വാക്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും ഉണ്ടോ? പിതാവ് പുത്രനെ സ്നേഹിക്കുകയും ഉണ്ടോ? യേശുവിൻ്റെ ഏറ്റവും വലിയ ബോധ്യം അതായിരുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ പ്രസംഗങ്ങളിൽ വെളിപ്പെടുകയാ, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. നീ വീണ്ടും യോഹന്നാൻ 17:24 എപ്പം മുതലാണ് സ്നേഹിച്ചത്? പിതാവേ, നീ ലോകസ്ഥാപനത്തിന്റെ മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്. എപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. പിതാവേ, നീ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്. എപ്പോഴാ സ്നേഹിച്ചു തുടങ്ങിയേ? പിതാവ് പുത്രൻ എപ്പോഴാ സ്നേഹിച്ചു തുടങ്ങിയേ? എപ്പോഴാ പറഞ്ഞു കേക്കട്ടെ, ലോകസ്ഥാപനം മുൻപേ. ഇനി ലോകസ്ഥാപനം മുൻപെന്ന് പറഞ്ഞ് വേറൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ലോകസ്ഥാപനത്തിന് മുൻപേ നാം ക്രിസ്തുയേശുവിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന് അവൻ നമ്മെ തെരഞ്ഞെടുത്തു. എഫേസ്യലേഖനം 1 അപ്പൊ നമ്മളെപ്പോഴാ സ്നേഹിച്ചു തുടങ്ങിയേ? എപ്പോഴാ സ്നേഹിച്ചു തുടങ്ങിയേ? ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപേ ദൈവം എന്നെ സ്നേഹിച്ചു തുടങ്ങി. ഞാൻ ഇന്നെ വായിച്ചിട്ടുണ്ട്. യിരെമ്യാവ് പറഞ്ഞു, എപ്പോഴാണെന്നറിയോ? അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപേ ദൈവം എന്ത് ചെയ്തു? എന്നെ സ്നേഹിച്ചു. കുറച്ചും കൂടെ പറയാം, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയതിന് മുൻപ് യേശു നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയതാ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ കാണുന്നതിന് മുൻപ് അവർ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയതിന് മുമ്പ് ഒരുപക്ഷെ ഉദരത്തിലായിരിക്കുമ്പോൾ അവർ സ്നേഹിച്ചു തുടങ്ങിയിരിക്കാം. അമ്മമാരൊക്കെ എങ്ങനെയാ? ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങും. പക്ഷെ അതിനു മുൻപ് ലോകസ്ഥാവനം മുൻപ് തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു, അവൻ നമ്മെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. സൗരങ്ങളെ, ഈ ഈ ഹൃദയത്തിന്റെ ആത്മാർത്ഥത്തിൽ ഈ ചിന്തകൾ നമ്മളെ ഭരിക്കണം. എന്താണെന്നറിയോ, ദൈവം എന്നെ സ്നേഹിക്കുന്നു. എങ്ങനെ സ്നേഹിക്കുന്നു? അളവില്ലാതെ സ്നേഹിക്കുന്നു. നമ്മുടെ കുഴപ്പമാണെന്നറിയോ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാളിച്ച എവിടെ ഞാൻ പറയാം. നമ്മള് ഈ ചെറുപ്പം മുതൽ വളർന്നു വന്നത് എങ്ങനെയുള്ള സിറ്റുവേഷൻ എന്നറിയോ, എടാ ഫസ്റ്റ് റാങ്ക് മേടിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് എന്ത് വാങ്ങിച്ചു തരാം? ഒരു സൈക്കിൾ വാങ്ങിച്ചു തരാം. എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ പിണക്കോ പിന്നൊന്നും മിണ്ടത്തില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ വളർന്നു വന്നേ. എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ അല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ, നമ്മളിതൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? സ്നേഹിക്കാം. കണ്ടീഷണൽ ലവ് ആണ് നമ്മളിപ്പോ കാണുന്ന മുഴുവൻ മൊത്തം അങ്ങനെയാ. മനുഷ്യന്റെ സ്നേഹം മുഴുവൻ കണ്ടീഷണൽ ലവ് ആ. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയല്ല. ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ആണ്. എന്താണ് അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ? നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. പ്രിയസോരങ്ങൾ, ഇത് ഇത് നിങ്ങളൊന്ന് എഴുതി കുറിച്ചു കേട്ടോ. കാരണം ആത്മീയത്തിൽ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്നും ആത്മീയത്തിൽ പനിയാണ്. അപ്പൊ അങ്ങനെയായി സ്തോത്രാഴ്ച. എങ്ങനെയായി? എന്തിനാ സ്തോത്രാഴ്ച ഇടുന്നേ? ഞാൻ പത്തിട്ടാൽ 100 കിട്ടും, അങ്ങനെയാ വാക്യമില്ലേ? ശരിയല്ലേ വാക്യം? ഞാൻ കഴിഞ്ഞ സ്വരടത്ത് ഒരു കവർ കണ്ടു, ഏതോ ഒരു പള്ളിയുടെ കവറാണ്. എഴുതിയിരിക്കുന്ന വാക്യം അറിയോ? അമർത്തിക്കുലുക്കി കവിയുന്ന വലിയൊരളവ് എന്ന് പറഞ്ഞ് ഇതിന്റെ അകത്ത് അമർത്തി ഇടുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കും അമർത്തിക്കുലുക്കി കവിയുന്ന ഒരളവ്. കണ്ടീഷണലാണെല്ലാം, കണ്ടീഷണലാ. ദൈവത്തിന്റെ സ്നേഹത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, അത് അൺകണ്ടീഷണൽ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ദൈവം നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരിന്നു വരെ ദൈവം സ്നേഹിച്ചെന്ന് പറയത്തില്ല. കാരണം എന്താ പറയുക, വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അവരെന്നും കാര്യപരിപാടിയില്ല. സഹോദരങ്ങളെ, ദൈവം എപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചേ? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. റോമാലേഖനം 5:8 വാക്യം, Romans 5:8. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ എപ്പോഴാണ് ദൈവം നമ്മളെ സ്നേഹിച്ചേ? എല്ലാം മാറി വിശുദ്ധനായി നിന്നപ്പോഴാണോ? അല്ല. എപ്പോഴാണ് സ്നേഹിച്ചേ? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കിയാൽ നമ്മളുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. അടുത്ത വാക്യം കുറച്ചും കൂടെ കട്ടിയാണ്, 10 മനസ്സിലാവത്തില്ല നമുക്ക്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ഉണ്ടോ? എപ്പോഴാണ്? When we were enemies. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച ദൈവം. അപ്പൊ എപ്പോഴാ ഇത്? മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ശത്രുവായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചു, പാപിയായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. ഇനി കുറച്ചും കൂടി ഒരു കാഴ്ച കാണിച്ചു തരാം. Ephesians 2:2 Ephesians 2. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? മരിച്ചവരായിരുന്നു. ഇപ്പൊ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു ശവപ്പെട്ടിക്കകത്ത് കിടക്കുക, വെൽവെറ്റ് തുണിയൊക്കെ ഉണ്ട്, വളരെ മനോഹരമാണ്, ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട്, കോട്ടുണ്ട്, പേന പോകറ്റി കുത്തിയിട്ടുണ്ട്, ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ നമ്മെ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? സ്നേഹിച്ചു. ഇനി അവിടെ ഒരു വാക്കുണ്ട് മനോഹരം, അതാണ് രസം. എപ്പോഴാണെന്നറിയോ? അങ്ങനെ കിടക്കുകയാണെ കുഴപ്പമില്ല. അതിക്രമങ്ങളിലും പാപങ്ങളിലും എന്ന് പറഞ്ഞാൽ നല്ലൊരു ശവപ്പെട്ടിക്കകത്ത് കിടക്കുമ്പോഴല്ല, മൊത്തം മോശമായൊരു അന്തരീക്ഷത്തിൽ ഒരു ശവം കിടക്കുന്ന ചിന്തിച്ച് നോക്കി, ചീഞ്ഞു നാറുന്ന ഗന്ധം, മൊത്തം ചീഞ്ഞു നാറുക, അതിന്റെ അകത്ത് ഡെഡ് ബോഡി കിടക്കുക, അതിനെ സ്നേഹിച്ചെന്ന്. ഇപ്പൊ നമ്മുടെ ചിന്ത എന്നറിയോ, ഞാൻ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും കുറച്ച് വിശുദ്ധിയിലൊക്കെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതിനുവേണ്ടിയിട്ടുള്ള മൽപ്പിടുത്തോ? ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഒരു ദിവസം പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ പാട് ഡൗണാ. എവിടെന്താ ഈ മെന്റാലിറ്റി വന്നേ? കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പെർഫോമൻസ് കൊണ്ടാ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതെന്ന്. സോറി, നമ്മുടെ പെർഫോമൻസ് കൊണ്ടല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പെർഫോമൻസ് കൊണ്ട്? നമ്മുടെ പെർഫോമൻസ് എത്ര നേരം തന്നെ ഉള്ളൂ? എത്ര നേരം തന്നെ ഉള്ളൂ? ഒരാൾ എവിടെയോ എഴുതി വെച്ച് ഞാൻ വായിച്ചു, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നിങ്ങൾ വളരെ മോശമാണ്. നമ്മുടെ പെർഫോമൻസ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കാനറിയോ, ഓ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പം എല്ലാം ഓക്കെ ആയി. പക്ഷെ അപ്പോഴും നമ്മൾ മോശമാണ്. സ്പർജനിങ് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ ചില സമയത്ത് എത്ര മ്ലേച്ഛമാണ്. വിശുദ്ധ സ്ഥലത്ത് ഇരിക്കുമ്പോഴും നമ്മുടെ ചിന്തകൾ ചില സമയത്ത് എത്ര മ്ലേച്ഛമായിട്ട് പോകുന്നുണ്ട്. അത്രയൊക്കെയാ നാം. പക്ഷേ നമ്മൾ ഈ ശവപ്പെട്ടിക്കകത്ത് ചീഞ്ഞു നാറി അളിഞ്ഞു പുളിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് കിടക്കുമ്പോഴും ദൈവം നമ്മെ സ്നേഹിച്ചു എന്നാ പറഞ്ഞേ. സൗരങ്ങൾ, ഇതാ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലുണ്ടാകേണ്ട ഉറപ്പ്. ദൈവം നമ്മളെ സ്നേഹിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മേ അവൻ സ്നേഹിച്ചു. എന്റെ താഴെ വാക്യമുണ്ട്, 6-ാം വാക്യം. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ, ഉണ്ടോ ഇത്ര ബ്യൂട്ടിഫുള്ളാ, നമ്മെക്കുറിച്ചുള്ളതെന്റെ വാത്സല്യം, നമ്മെക്കുറിച്ചുള്ളതെന്റെ സ്നേഹത്തിൽ തന്റെ കൃപയുടെ വനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടത് അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ലോകസ്ഥാപന മുൻപേ സ്നേഹിച്ചു, ഇനി ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തിയിരിക്കാന്നറിയോ, എവിടെ ഇരുത്തിയിരിക്കുന്നേ, പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ഉയർത്തെഴുന്നേൽപ്പിച്ചിരുത്തിരിക്കുക. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ, എവിടെയാ, യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മളെ അങ്ങനെ പിതാവ് കാണുന്നേ. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപേ പിതാവിന്റെ ഹൃദയത്തിൽ നാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എന്ന് വിളിക്കുക. നമ്മൾ ജീവിക്കുന്ന ഈ സമയം എന്ന് പറഞ്ഞ ഒരു ചെറിയ കാലഘട്ടമല്ല ജീവിക്കുന്നത്, അതിന്റെ അപ്പുറത്താ ദൈവം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, ചരിത്രം മുഴുവൻ ദൈവം എഴുതി വെച്ചിരിക്കുക. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അന്തിക്രിസ്തു വരും, എപ്പോഴാണ് എഴുതി വെച്ചേ, 2000 വർഷം മുൻപ്. അന്ന് അന്തിക്രിസ്തു ജനിച്ചിട്ടുണ്ടോ, ജനിച്ചിട്ടില്ല. ഇപ്പൊ ജനിച്ചിട്ടുണ്ടോ, ആർക്കറിയാം, ചിലപ്പോൾ കാണുമായിരിക്കും. 2000 വർഷങ്ങൾക്ക് മുൻപ് അന്തിക്രിസ്തു എന്ന് പറഞ്ഞ എതിർക്രിസ്തു എന്നാണ് കേട്ടോ, ഞാനിങ്ങനെ എല്ലാവരും പറഞ്ഞ ലാംഗ്വേജ് ആയിട്ട് പറഞ്ഞോളൂ. എതിർക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഉണ്ടാകും എന്ന് എങ്ങനെ മനസ്സിലായി ദൈവത്തിന്? കാരണം ദൈവം ഈ സമയത്തിന്റെ മോളിൽ നിൽക്കുക. സമയം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു വരയാ, ഇത്രേ ഉള്ളൂ. ദൈവം അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം ഈ ജനിപ്പിച്ചു എഴുതി വെച്ചിരിക്കുന്നു. ഇന്നയാൾ ജനിപ്പിച്ച് ഏറ്റവും അവസാനം അന്തിക്രിസ്തുവിനെ ജനിപ്പിച്ചു. അതും ദൈവം കണ്ടു. അന്തിക്രിസ്തുവിന്റെ നാശവും കണ്ടു. അതാ ദൈവം. സൗരങ്ങളെ, ദൈവത്തെ നമ്മുടെ കൊച്ചു ബുദ്ധിക്കുള്ളിൽ ഒതുക്കരുതേ. നമ്മുടെ കൊച്ചു ബുദ്ധിക്കകത്ത് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ദൈവമേ അടുത്ത ഒരു പ്രശ്നം മാറിപ്പോകണം, ഇതിനു വേണ്ടിയിട്ടുള്ള മല്ലുപിടുത്തത്തില്ല, അതല്ല ദൈവം. അതിന്റെ അപ്പുറത്ത് നിൽക്കിയ ദൈവം, ഭാവി അറിയുന്നവൻ, രാജാക്കന്മാരെ ഇറക്കുന്നവൻ, രാജാക്കന്മാരെ വാഴിക്കുന്നവൻ, രാജാക്കന്മാരെ സിംഹാസനം ഇരുത്തുന്നവൻ, നെബുക്കദ്നേസർ വലിയ രാജാവാ, എന്റെ മഹത്വത്തിനായി ഉണ്ടാക്കിയ മഹതിയാം ബാബേൽ അല്ലയോ എന്ന് പറഞ്ഞ് തീരതിന് മുമ്പ് പുള്ളി താഴെ പോയി. പിന്നെ 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ബോധം ഉണ്ടായത്, കാളയെ പോലെ പുല്ല് തിന്നു. സ്വരങ്ങൾ, നമ്മുടെ ദൈവം ആരാ? ഈ ദൈവത്തിന്റെ മുമ്പിൽ തിരുവചനവുമായിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കണം. അത്ഭുതത്തോടെ നിൽക്കാൻ പറ്റുള്ളൂ ഈ തിരുവചനം എടുത്ത് കയ്യിൽ പിടിച്ച് മുട്ടുമേ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ തിരുവചനം ധ്യാനിക്കുമ്പോൾ അത്ഭുതത്തോടെ നോക്കി കാണാനായിട്ട് കഴിയത്തുള്ളൂ ഈ ദൈവം ആരാ. കൺഫഷൻസ് എന്ന് പറഞ്ഞ അഗസ്റ്റിന്റെ ഒരു ബുക്കുണ്ട്, കൺഫഷൻസ്. അഗസ്റ്റിന്റെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ദൈവമേ നീ ആരാ, നിന്റെ മഹത്വം എത്ര വലുതാ, എല്ലാ കാലത്തും ഉണ്ടായിരുന്നവൻ, സർവജ്ഞാനി, സർവവ്യാപി, സകലരെ ഹൃദയങ്ങളെ അറിയുന്നവൻ, നമ്മുടെ ചിന്തകളെ തൂക്കി നോക്കുന്നവൻ, സമുദ്രത്തിലെ പൊടിയ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, ഇതാരായി ദൈവം? ഈ ദൈവത്തിന്റെ അറിവെത്ര വലുതാ, ഈ ദൈവത്തിന്റെ ശക്തി എത്ര വലുതാ, ഈ ദൈവത്തിന്റെ ജ്ഞാനം എത്ര വലുതാ, ഇതാരായത്? ആ ദൈവം പറയുകയാണ്, This is my beloved son. ഇതുകൊണ്ട് പൗലോസ് ചില പ്രാർത്ഥന പഠിപ്പിച്ചു. നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രാർത്ഥിക്കുമ്പോഴാരും പ്രാർത്ഥിക്കാത്തൊരു കാര്യമാണ്. പൗലോസിന്റെ വെളിപ്പാടുണ്ടായിരുന്നു, പൗലോസിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇന്ന് പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ കംപ്ലീറ്റ്ലി ഔട്ടാണ്. പ്രാർത്ഥിക്കുന്നതിലാരും അത് പ്രാർത്ഥിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്ത് പ്രാർത്ഥനയാണ്? നമ്മൾ കർത്താവെ, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നം അറിയാമല്ലോ, പിള്ളേരുടെ വിഷയങ്ങൾ അറിയാമല്ലോ. പിന്നെ കൂടി വന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പറയും, കർത്താവേ ആത്മീയമായിട്ട് ദിവസങ്ങളിൽ പോരാട്ടമാണ് കർത്താവേ, പിശാചിനെ വിടുന്നില്ല കർത്താവേ, ചില പാവപ്രലോഭനങ്ങളിൽ വീഴ് പോകുന്നു കർത്താവേ, ഇത്രയൊക്കെയാവും. പക്ഷെ പൗലോസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എഫേഷ്യൻസ് അതിന്റെ 3-ാം അധ്യായത്തില് അതിന്റെ 17-ാം വാക്യം. മേ ബി ഏബിൾ ടു കോംപ്രിഹെൻഡ് വിത്ത് ഓൾ ദ സെയിൻസ്
വാട്ട് ഈസ് ദ ബ്രെഡ്ത് ആൻഡ് ലെങ്ത് ആൻഡ് ഹൈറ്റ് ആൻഡ് ഡെപ്ത്. കേട്ടോ, ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും. ദൈവസ്നേഹത്തിന്റെ നീളം എന്താണെന്ന്, വീതി എന്താണെന്ന്, ആഴം എന്താണെന്ന്, ഉയരം എന്താണെന്നൊന്ന് ഗ്രഹിപ്പാൻ സഹോദരങ്ങളെ, നമ്മളൊന്ന് ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണത്. എന്ത് ഗ്രഹിക്കണം? ദൈവസ്നേഹത്തിന്റെ നീളം ഗ്രഹിക്കണം, ദൈവസ്നേഹത്തിന്റെ വീതി, ആഴം, ഉയരം, ഇതെല്ലാം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വീണ്ടും അവസാനിപ്പിച്ചില്ല, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും. ഞാൻ ദൈവത്തെക്കുറിച്ച് ഈ ദിവസങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറട്ടെ. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചല്ല ദൈവം. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ വായിച്ച ഒരാളിങ്ങനെ പറഞ്ഞു, ചെല്ലു പറഞ്ഞു, ലെറ്റ് സീക്ക് ദ ഫേസ് ഓഫ് ദ ലോർഡ്, നമുക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം. അപ്പൊ അദ്ദേഹം തിരിച്ചു ചെയ്തെന്ന് ചോദിച്ചു, അപ്പൊ ദൈവം എവിടെ പോയിരിക്കുക, ദൈവം എവിടെ പോയിരിക്കുക ഈ ദൈവത്തെ അന്വേഷിക്കാനായിട്ട്. അദ്ദേഹം പറഞ്ഞു, ദൈവം എവിടെയൊന്നും പോയിട്ടില്ല, ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ്. വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിന്റെ ഉള്ളിൽ ദൈവം വസിക്കുക, ഒന്ന് അറിഞ്ഞാ മതി. അതാ പൗലോസിന്റെ പ്രാർത്ഥന, നമ്മളൊന്ന് അറിയണം. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഈ കർത്താവ് ഒന്ന് വസിക്കുന്നുണ്ടെന്ന്. മാഡം കിയോണെന്ന് പറഞ്ഞ ഒരു സഹോദരി, അവരുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയൊരു കാര്യമുണ്ട്. അവരിങ്ങനെ പ്രാർത്ഥിച്ചും പഠിച്ചും മടുത്താകപ്പാടെ മൊത്തത്തിൽ. ഒരിക്കലും അവിടെ വന്ന ഒരു ദേവദാസൻ പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഒരുവനെ നിങ്ങൾ മറ്റു പല സ്ഥലങ്ങളിൽ തിരഞ്ഞാൽ അവനെ കണ്ടെത്തത്തില്ല, അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ നിങ്ങൾ അവനെ കണ്ടെത്തും. അതാ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ദൈവം സ്വർഗസിംഹാസനത്തിലുണ്ട്, ഉറപ്പാത്. അവൻ സർവവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്, അതും ശരിയാ, അടുത്തൊരു ട്രൂത്താ. അതിനേക്കാളും പ്രധാനപ്പെട്ടൊരു സത്യമുണ്ട്, ദൈവം എന്റെ ഉള്ളത്തിൽ വസിക്കുന്നു. അതൊരു റിയാലിറ്റി ആകുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം മാറുന്നത്, എന്റെ ഉള്ളത്തിൽ. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടും, എങ്ങനെയറിയോ, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ. ആ റിയാലിറ്റി ഒന്ന് തിരിച്ചറിയണം, എന്റെ ഉള്ളത്തിൽ. എനിക്കത് ഏറ്റവും കൂടുതൽ എന്നെ അനുഗ്രഹിച്ചൊരു ഒരു ബ്ലസ് ചെയ്ത ഒരാൾ ജുവാൻ കാർലോസ് ഓർട്ടിസ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ഉള്ളത്തിൽ യേശു വസിക്കുന്നു, എന്റെ ഭാര്യയുടെ ഉള്ളത്തിലും യേശു വസിക്കുന്നു. അപ്പൊ ഞാനും ഭാര്യയും രാവിലെ എഴുന്നേറ്റ് നമുക്ക് അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്താം എന്ന് പറയുമ്പം അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ സഭ രാവിലെ ബെഡിലാണ്, സഭ രാവിലെ ബെഡിൽ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ മകൻ ആരാ, എന്തോ പീറ്ററോ ജോണിയോ ആരാണ്, വേറെ രണ്ടുപേരുണ്ട്. അപ്പൊ അവർ പിന്നെ രണ്ട് പെൺമക്കള്, ഇവരെല്ലാം കൂടെ വരുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഞങ്ങളുടെ സഭ. സഭ ഇപ്പോൾ ബെഡിൽ നിന്ന് മാറി എങ്ങോട്ടേക്ക് മാറി, ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലായി. നമുക്ക് സഭ എന്ന് പറയുകയാണെങ്കിൽ എന്താണെന്നറിയോ, ഈ സ്റ്റെപ്പ് കയറി അകത്തോട്ട് വന്നാലേ നമുക്ക് സഭയാവുള്ളൂ. നമ്മുടെ സഭയെക്കുറിച്ചുള്ള ചിന്ത ഏതാ? സഭയാണ് എവിടെ വരണം? സഭയെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുക. ഞാൻ പറയുന്ന സ്ഥലങ്ങളിൽ ദൈവമക്കളെല്ലാം ഒരുമിച്ച് കൂടുന്ന സ്ഥലം തീർച്ചയായിട്ടും, അതാ സഭ, കെട്ടിടമല്ല സഭ, ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്, തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു അതിന്റെ അപ്പുറത്തൊന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങണം. വീട്ടില് കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ അവിടെ സഭ കൂടുകയാണ്. ആരെങ്കിലും രണ്ടുപേര് ദൈവമക്കളെ വീട്ടിൽ വന്നു, അവരോടൊപ്പം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അത് സഭയാണ്, അത് സഭയാണ്. ശാനപ്പെടുത്തിയേക്കൊന്നും ചെയ്തേക്കിൽ, അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്ന സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുള്ള സത്യം ഒന്ന് തിരിച്ചറിയുമുണ്ടല്ലോ, നമ്മുടെ ആത്മീയ ജീവിതം അടുത്ത തലത്തിലേക്ക് മാറും. ഞാൻ നടന്നു പോകുമ്പോൾ കർത്താവ് അവിടെയുണ്ട്, കർത്താവിന്റെ കൂടെ. ഞാനൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് വീട്ടിലേക്ക് ചെല്ലുക, അങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? When I am in the world, I am the light of the world. അതാ യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ പ്രകാശമാകും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇപ്പോൾ ആരാ വെളിച്ചം? ഇപ്പൊ ആരാ വെളിച്ചം? നമ്മളാ വെളിച്ചം. എങ്ങനെയാത്? കർത്താവ് നമ്മുടെ ഉള്ളത്തി വസിക്കുന്നു, ഉള്ളത്തി വസിക്കുന്നു. അതേസമയം തന്നെ ദൈവം സ്വർഗസിംഹാസനത്തിലുണ്ടെന്ന്. അതാ, അത് മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം ദൈവം സർവവ്യാപിയാ. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ ഇറങ്ങിയാൽ അവിടെയുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് പോയാൽ അവിടെയും ദൈവമുണ്ട്, എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതൊരു സത്യമാ. പക്ഷേ ആ സത്യമൊക്കെ അറിഞ്ഞാലും ഈ സത്യം അറിയാൻ മേലെങ്കിൽ നമ്മുടെ ആത്മീയജീവിതം കിടന്ന് താളം തുള്ളും. എന്തറിയണ്ടെന്നറിയോ? എന്റെ ഉള്ളത്തിൽ യേശു വസിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ. എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ പഴയ നിയമത്തിൽ ഒത്തിരി അനോയിന്റിങ് പുറമേ ഉള്ളൊരു കാര്യമോ, പുതിയ നിയമത്തിൽ ഫില്ലിങ്ങാ. ഉള്ളത്തിൽ, എന്റെ അകത്ത്,
അനോയിന്റിംഗ് എന്ന് പറഞ്ഞാൽ പുറമേ വീഴുന്നതാ. പഴയ യുദ്ധത്തിൽ അഭിഷേകതയിലും അങ്ങനെയാ, ഒഴിക്കുമ്പം അത് എന്ത് ചെയ്യും, അഹരോന്റെ തലയിലൂടെ എന്ത് ചെയ്യാ, താടിയിലൂടെ വസ്ത്രത്തിലൂടെ ഒഴുകുന്ന വിശേഷതയിലും പോലെ. അതാ പഴയ നിയമം, അഭിഷേകതയിൽ ഒഴിക്കുക, ദേഹത്തോടെ ഇങ്ങനെ ഒഴുകുക. പക്ഷെ പുതിയ നിയമം അതിന്റെ അപ്പുറത്താ, ഫില്ലിംഗ് അകത്തേക്കാണ്, അകത്തേക്കാ. അതാ പറഞ്ഞത് എന്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, അകത്തങ്ങ് നിറഞ്ഞ് ഇത് പുറത്തേക്ക് ഒഴുകുക. ഹല്ലേലൂയ. ഇതാ പുതിയ നിയമം, അകത്തുവന്ന് നിറയപ്പെടുക. പുറമേ പുറമേ ഉണ്ട്, അതുകൊണ്ട് അവൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു. പക്ഷേ പഴയ നിയമത്തിന് അപ്പുറത്തൊരു സ്റ്റെപ്പാ പുതിയ നിയമം. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നും പോയൊക്കെ ഇരുന്നു, ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. പക്ഷെ പുതിയ നിയമം അങ്ങനെയല്ല, ഉള്ളി വന്ന് വസിക്കുക, ഉള്ളി വന്ന് വസിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കുഴപ്പമുണ്ടെന്നറിയോ, ഇതറിയാൻ മേല. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചത്, കർത്താവേ ഇവർക്കിതൊന്ന് അറിയണം. എന്തറിയണം? ഇനി വീണ്ടും ഒരു വാക്യോട് വായിച്ചു നോക്കി, അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ 19 വാക്യം. കൂടുതൽ ശക്തി കിട്ടണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെന്താണ്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എന്താണ് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു? ദൈവമക്കളുടെ പദവി എന്താണെന്ന്, ദൈവം കൊടുത്തിരിക്കുന്ന കൃപ എന്താണെന്ന്, അവരാരാണെന്നൊന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നാട്ടിൽ കുറെ നാൾ മുമ്പ് പോയപ്പോഴത്തേന് അവിടുത്തെ ബെന്നിച്ചായന്റെ വീടിന്റെ അടുത്ത് ഈ ആനയുണ്ട്. ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആനപ്പുറത്ത് ഇരുത്താൻ പറ്റും, ആനപ്പുറത്ത് കയറ്റും. അപ്പൊ ബെന്നിച്ചാൻ അവിടെ ചെന്നപ്പോഴത്തേന് എന്നാ അവിടെ എല്ലാവർക്കും നിർബന്ധം ആനപ്പുറത്ത് കയറാൻ. എനിക്കത്ര തന്റെ ഇടം പോരാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. കാരണം വയനാട്ടിലൊക്കെ പോകുന്നതാണ്, ഇടക്കിടയ്ക്ക് ഇവന്റെ വീരകളൊക്കെ കേട്ടോണ്ട് ഞാൻ കയറിയില്ല. എവൻ കയറി, എവനും കയറി, അവിടുത്തെ രാജേഷും കയറി. അവര് അതുവഴി എല്ലാം മാവൻ തോട്ടത്തിൽ കൂടെ പോയി വാങ്ങാക്കെ പറിച്ചുകൊണ്ട് വന്നു. ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി ഇല്ലാത്ത ഒരു ഒരു പാപ്പാൻ, പുള്ളിയാണെ അടിച്ച് കോൺ തെറ്റി എല്ലാം ഒരു പരുവത്തിലായി. ഇപ്പൊ വണ്ണോയിൽ ആകെപ്പാടെ മെലിഞ്ഞ് മെലിഞ്ഞ്, എന്നെക്കാളും മെലിഞ്ഞ്. അപ്പൊ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും എന്തുമാത്രം ഉണ്ടെന്ന്. ഈ പാപ്പാൻ കൂളായിട്ട് കൺട്രോൾ ചെയ്യുക, ഇടത്താനെ ആന ഇടത്തോട്ട്, വലത്താനെ ആന ഹൂ എന്ന് പറഞ്ഞ് ഓതിയാൽ ഈ പാപ്പാൻ അവിടെ താഴത്തെ കുഴി പോയി കിടക്കും. പക്ഷെ ആന എന്ത് ചെയ്തോണ്ടിരിക്കുകയെന്ന് പറയാം, ഇടത്തും വലത്തുമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാ നമ്മുടെ പ്രശ്നം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ പദവി എന്താണെന്ന് നാം അറിയുന്നില്ല, നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിയുന്നില്ല. പൗലോസ് പ്രാർത്ഥിക്കുക, എന്റെ പൊന്നു കർത്താവേ ഇവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന്, ദൈവസ്നേഹം എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെന്താണ്, ദൈവം സ്നേഹിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. സ്വരങ്ങളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറിഞ്ഞ ഒരാളുണ്ടായിരുന്നു കേട്ടോ, ആരെന്നറിയോ? യോഹന്നാൻ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോണം. യോഹന്നാന്റെ സുവിശേഷം 13:23 വാക്യം. അത്താഴത്തിൽ യോഹന്നാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? യേശുവിന്റെ മാറിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ഇംഗ്ലീഷിൽ ബോസം എന്ന പദം അവർത്തിരിക്കുന്നത്, ബോസം. ഗ്രീക്കിൽ അങ്ങനെയാ, ഗ്രീക്കിലെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ബോസം. യോഹന്നാൻ എന്താണെന്നറിയോ? യേശുവിന്റെ മാറിടത്ത് ചാരിക്കൊണ്ടിരുന്നു. 2:25 വാക്യത്തിൽ പറയാണ്, ഹി ലീനിങ് ബാക്ക് ദസ് ഓൺ ജീസസ് ബോസം. ചാരിയിരിക്കുന്ന മാറിടത്തില്ല, പിന്നെ പറയണം നെഞ്ചോട് ചാഞ്ഞു. കാരണം മലയാളം വാക്ക് അങ്ങനെയാണ്, അവിടെയും ബോസം എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, നെഞ്ചോട് ചാഞ്ഞു. യോഹന്നാൻ എപ്പോഴും ഇവിടെന്നറിയോ, ഇങ്ങനെ ചാരിയിരിക്കും യേശുവിനെ. നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർക്ക് മാത്രമേ അതുപോലെ ചാരിയിരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര പേരെ അങ്ങനെ ചാരിയിരുന്നിട്ടുണ്ട്? ഞാനും ബിനോയ്വറും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുക. പക്ഷെ ഞാൻ ഇന്നുവരെ അങ്ങോട്ട് ചാരിയിരുന്നിട്ടില്ല, ബിനോയ്വർ ഇങ്ങോട്ടും ചാരിയിരുന്നിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞു തരിക. പിന്നെ എവിടെയാ ചാരുന്നേ? നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള, ഏറ്റവും സ്നേഹിക്കുന്ന, അത്രമാത്രം കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ അടുക്കലോട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചാരിയിരിക്കാൻ പറ്റുള്ളൂ. രണ്ട് കാര്യം വേണം. ഒന്ന്, നമുക്ക് ആ വ്യക്തി ചാരിയിരുന്ന കുഴപ്പമുണ്ടാകുന്നുണ്ടാകത്തില്ലെന്ന് ആ വ്യക്തിയെക്കുറിച്ച് കോൺഫിഡൻസ് വേണം. രണ്ട്, നമുക്കുള്ളിലൊരു ഫ്രീഡം വേണം ചാരിയിരിക്കാൻ. യോഹന്നാൻ എന്ത് ചെയ്യുന്നറിയോ? യേശുവിന്റെ മാറോടന്ന് ചാരിയിരുന്നു. ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാ ചാരി അങ്ങനെ ചോദ്യം ചോദിക്കുക? ഇതെവിടെന്നാ പഠിച്ചേ? എവിടെന്നാ പഠിച്ചെന്നറിയോ? യോഹന്നാന്റെ സുവിശേഷം 1:18 അതിന്റെ 18 വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് എങ്ങനെയാണെന്നറിയോ?
No one has seen God at any time. The only begotten God who is in the bosom of the Father.
ഓ യോഹന്നാൻ യേശുവിന്റെ അടുത്ത് നിന്ന് പഠിച്ചൊരു കാര്യം എന്താണെന്നറിയോ, യേശു പിതാവിന്റെ മാറോട് ചേർന്നിരുന്നയാളാണ്.
മലയാള ഭാഷയിൽ മടിയില്, നെഞ്ചത്ത്, മാർവിടത്ത് എന്നൊക്കെ പറഞ്ഞ പല ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ, ഗ്രീക്കിൽ ബോസം എന്ന് പറഞ്ഞ കൊടുത്തിരിക്കുന്നത് ബോസം.
ഇപ്പൊ യോഹന്നാൻ നോക്കിയപ്പോഴത്തേന് യേശുവിന്റെ പ്രത്യേകത ഇതാണ്. യേശു എവിടെയായിരുന്നു?
യേശു പിതാവിന്റെ മാറോട് ചേർന്നിരുന്നു. ഇത് കണ്ടപ്പോ യോഹന്നാൻ മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് യേശു യോഹന്നാൻ എന്നാ തന്റെ ലേഖ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് സുവിശേഷത്തില്,
യേശു സ്നേഹിച്ച ശിഷ്യൻ.
എന്തോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഒരാളെ കണ്ടായിരുന്നു, ഓദർ. താഴ്മ യേശുവിന്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ഒരാളെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. പുള്ളിയുടെ പേര് എഴുതിയില്ല. പുള്ളി അതിന് പേര് എഴുതി വെച്ചെന്നറിയോ? പരദേശി. കാരണം പുള്ളിയുടെ പേര് വെളിപ്പെടുത്താൻ പുള്ളി ആഗ്രഹിക്കുന്നില്ല. അപ്പൊ കൊണ്ട് പുള്ളി പരദേശി എന്ന് പറഞ്ഞ് എഴുതി. യോഹനാൻ എഴുതാൻ തോന്നിയപ്പോഴത്തേന് യോഹനാൻ എഴുതി എന്നെ എഴുതി വെച്ചെന്നറിയോ?
യേശു സ്നേഹിച്ച ശിഷ്യൻ
എന്ന് പറഞ്ഞ യോഹന്നാന്റെ ഹൃദയത്തിന്റെ അകത്തിയ ഒരു കാര്യം കിടക്കുക. എന്നറിയോ? യേശുവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. യേശുവിനെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റുന്നു യേശു സ്നേഹിച്ച ശിഷ്യൻ? ഞാനാണെങ്കിൽ എന്നെ എഴുതി വെച്ചേനെ, യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യൻ, യേശു തെരഞ്ഞെടുത്ത ശിഷ്യൻ. ഒത്തിരി എഴുതാമായിരുന്നു, പക്ഷെ യോഹന്നാൻ യേശുവിനെ കുറിച്ചുള്ള ചിന്ത ഏതാ? യേശു സ്നേഹിച്ച ശിഷ്യൻ, ദ ഡിസൈപ്പിൾ ഹും ജീസസ് ലവ്ഡ്. സ്വരങ്ങളെ, ഇതാ നമ്മുടെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഉണ്ടാകേണ്ട ഒരു ആത്മീയ ബോധ്യം. എന്നാ യേശുവിനെ സ്നേഹിക്കുന്നു, എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞേ? എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു, ലോകസ്ഥാപന മുൻപേ സ്നേഹിച്ചു. ലോകസ്ഥാപന മുൻപേ, ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുൻപേ എന്നെ സ്നേഹിച്ചു. ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപേ എന്നെ സ്നേഹിച്ചു. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ? പിന്നെ ചില വാക്യങ്ങൾ നിങ്ങൾക്കറിയാം, യെശയ്യാ 49:15, അമ്മയെക്കാളേറെ സ്നേഹിക്കുന്നു. അത് ചില കുറവാണെന്നാണ് വിചാരിക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കാര്യമാണ്, അമ്മയെക്കാളേറെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ ഈ ബോധ്യത്തിലായിരിക്കണം ഒരു ദൈവവചനം നടക്കേണ്ടത്. ഒന്ന്, എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവുള്ളവർക്ക് ഈ യേശുവിന്റെ മാറോട് ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ മാറി മാറി നടക്കുക. ചില പിള്ളേരെ കണ്ടിട്ടല്ലേ, വിളിച്ചാലും അടുത്തു വരത്തില്ല, അവൻ ഇങ്ങനെ അതുവഴി നടക്കുക. ഞാൻ പറഞ്ഞ സ്വരങ്ങൾ, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അവനോടൊന്ന് ചേർന്നിരിക്കാനായിട്ട്. ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, എന്നെ പ്രാർത്ഥിക്കണേ, കർത്താവേ അങ്ങനെ എത്രത്തോളം സ്നേഹിക്കുന്നത് എനിക്കൊന്ന് ബോധ്യം തരണേ, കർത്താവ് എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ. ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റമില്ല, കുഴപ്പമുണ്ടെന്നറിയാവോ? നമ്മൾ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാ. ഇപ്പൊ എവിടെയാ മാറ്റം വരേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ തലയ്ക്കകത്തോട്ടല്ലേ, നിങ്ങളുടെ ഹൃദയത്തിലോട്ടൊന്ന് കയറിയിരുന്നെങ്കിൽ ബുൾഡോസർ കൊണ്ടുവന്ന് ഒന്ന് കയറി നിങ്ങളുടെ ഹൃദയത്തിനകത്തെ ആ മറ്റ് ചിന്തകളൊക്കെ ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ എഴുതി വെക്കണം, യേശു എന്നെ ആഴമായി സ്നേഹിക്കുന്നെന്ന്. ഒരിക്കലൊരു ഇന്നലെ എന്റെ വീട്ടിൽ സഹോദരൻ വന്നു. പുള്ളിയായിട്ട് ചില സമയം സംസാരിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ ടെറസിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ആ സഹോദരൻ ഭയങ്കര ഉത്സാഹം, ആ സ്വയം പറഞ്ഞു, ബ്രദറെ കർത്താവ് എന്നോട് സംസാരിക്കുന്നു, എന്നോട് ഇടപെടുന്നു. അപ്പം ഞാൻ എന്താ കർത്താവ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, കൊലപാതകനായവന്റെ കയ്യിലാണ് കൊല ചെയ്യുന്നൊരു പ്രമാണം ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞു. ആരെന്ന് മനസ്സിലായോ? ആരാ? മോശ. ഒറ്റയടിക്ക് ഒരാളെ കൊന്നവനാ, പക്ഷെ അവന്റെ കയ്യിലാണ് ഏറ്റവും വലിയ പ്രമാണമായ കൊല ചെയ്യരുത് എന്നുള്ള പ്രമാണം കൊടുത്തത്. സോഹനങ്ങളെ, ചിലരൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ദൈവമേ എന്നെ കൊണ്ട് ഇനി ഒന്നും കൊള്ളത്തില്ല, എന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല, എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര മോശമായി പണ്ട് നടന്നവരാണെങ്കിലും ശരി, ഞാൻ പറയട്ടെ, കൊലപാതകനായവൻ്റെ കയ്യിൽ കൊല ചെയ്യുന്നുള്ള പ്രമാണം കൊടുത്ത കർത്താവിന് നിങ്ങളുടെ കയ്യിലും ചിലത് തരുവാനായിട്ട് കഴിയും. നീ പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ പ്രമാണം അറിയില്ല കൊടുത്തേ, അതും ഒരു കൊലപാതകന്റെ കയ്യിലാ. ആരാ? പൗലോസ്. ക്രിസ്ത്യാനികളെ കൊന്ന് മുട്ടിപ്പിച്ച് സ്ത്രീകളുടെ മുടിക്ക് വലിച്ചു പിടിച്ച് ഞാൻ കൊണ്ടുവന്ന പൗലോസിന്റെ കയ്യിൽ ദൈവം പുതിയ നിയമത്തിലെ വലിയ പ്രമാണം കൊടുത്തു. ഓ, ആലോചിക്കുക സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് പറ്റുന്നുമല്ല, നമ്മുടെ യോഗ്യതകളല്ല ദൈവത്തിന് വേണ്ടത്, നമ്മുടെ വലിയ സർട്ടിഫിക്കറ്റുകളും ദൈവത്തിന് വേണ്ട. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഇവൻ നല്ലവൻ, ബന്ധുക്കളുടെ സർട്ടിഫിക്കറ്റ് ഇവൻ നല്ലവൻ, ഈ സർട്ടിഫിക്കറ്റുകളൊന്നും വേണ്ട സഹോദരങ്ങളെ. നാട്ടുകാരൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, വീട്ടുകാരൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിന്റെ നടുവിൽ അവനോടുള്ള സ്നേഹത്തിന്റെ തുടിപ്പ് ഹൃദയത്തിനുണ്ടോ ഇല്ലെന്നുള്ള കർത്താവ് നോക്കുന്നേ. ബാക്കിയൊക്കെ കർത്താവിന് ചെയ്യാൻ പറ്റും, ബാക്കിയൊക്കെ ചെത്തി മിനുക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളന്നേ. പക്ഷെ ഹൃദയത്തിന്റെ അകത്തൊരു തുടിപ്പ്, യേശുവിനോടുള്ളൊരു തുടിപ്പ്, അത് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. മൂന്നൊരാവശ്യം തള്ളി പറയാം, കുഴപ്പമില്ല. പക്ഷെ ഹൃദയത്തിനകത്തൊരു തുടിപ്പുണ്ടെങ്കിൽ അവൻ അന്വേഷിച്ച് കർത്താവ് വരും. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു അവനെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതാ. ഞാൻ ആൾക്കാരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളെന്തെങ്കിലും ഈ സഭയിൽ ഒരുത്തൻ പിന്മാറ്റക്കാരനെന്ന് വിചാരിച്ചോ, പിന്മാറി ഉഴപ്പിത്തല്ലിപ്പോയി അവനെ വിളിച്ച് നിങ്ങൾ ബിരിയാണി കൊടുക്കുമോ? നമ്മൾ ബിരിയാണി കൊടുക്കുന്നില്ല, എടാ ഇങ്ങോട്ട് വാടാ, ചൂരിലെടുത്ത് രണ്ടെണ്ണം കൊടുക്കും. പക്ഷേ ഗലീലക്കടലിൻ്റെ തീരത്ത് പ്രഭാത സമയത്ത് കനൽ ചുട്ട അപ്പവും മീനുമായിട്ട് കർത്താവ് കാത്തിരിക്കുക. ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്ന അറിയാവോ? ഓഴപ്പന്മാര്, വിശ്വസിക്കാതെ വീണ്ടും മീൻ പിടിക്കാൻ പോയവര്, അവരെ കാത്ത് ഗലീലക്കടലിൻ്റെ തീരത്ത് യേശു നിൽക്കുക. എന്നിട്ട് ആ വിളി ശ്രദ്ധിച്ചോണം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇതാ സ്നേഹം. എവിടുന്ന് കിട്ടി ഈ സ്നേഹം? കാരണം എന്നറിയോ, പിതാവിന്റെ സ്നേഹത്തിന്റെ സുരക്ഷിതത്തിലാണ് യേശുവിന്റെ ജീവിതം. അതുകൊണ്ട് ആരെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടില്ല. നമുക്കെന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ ബുദ്ധിമുട്ട്? കാരണം നമ്മൾ തൃപ്തരല്ല, സ്നേഹത്തിന്റെ തൃപ്തിയുടെ ആവശ്യമില്ല. ഒരിക്കൽ നമ്മുടെ നാട്ടിലെ മലയാളത്തില് എന്നാ ഒരു എഴുതുന്ന ഒരാളാ, എന്റെ ഗതികേട് ഞാൻ ഒരു ബുക്ക് മേടിച്ചു. ബയോഗ്രഫി അല്ല, ഞാൻ ഈ സെക്യുലർ ബുക്കുകൾ വായിക്കാറില്ല. അപ്പൊ എന്റെ അടുത്ത് ആരോ പറഞ്ഞു, ബ്രദർ എങ്ങനെയൊന്നും പോയാൽ പോലെ സെക്യുലർ ബുക്ക് വായിക്കണം, നമ്മൾ ലോകത്തിലെ കാര്യങ്ങളൊക്കെ അറിയണം എന്ന കരുതി ഞാൻ എന്റെ ഗതികേടൊന്നും മേടിച്ചു. ആത്മകഥയാണല്ലോ വായിക്കാന്ന് കരുതി. വായിച്ചപ്പം ഭർത്താവിന്റെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് ഒരു സ്ത്രീ കാട്ടിക്കൂട്ടിയ കഥകളാണ്. ഞാൻ അവസാനം ആ ബുക്ക് പിഞ്ചി 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 കീറി. കാരണം എവിടെങ്കിലും കൊണ്ട് വേസ്റ്റ് ബിന്നിലിട്ടാൽ ആരിലും എടുത്ത് വായിച്ചാലോ, ആരും വായിക്കരുത്, പിച്ചി കീറി അടുത്തുള്ള തോട്ടി കൊണ്ടുതന്നിട്ടു. കാരണം സ്നേഹം ലഭിക്കാത്തവർ കാട്ടിക്കൂട്ടുന്ന അക്രമം ഒത്തിരി ഭയങ്കര വലുതാ. സഹോദരങ്ങൾ, എന്തുകൊണ്ടെന്നറിയാവോ നമുക്ക് വളരെ സ്നേഹിക്കാൻ കഴിയാത്തത്? കാരണം യേശുവിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പാപിയായിരിക്കുമ്പോൾ, ഞാൻ ശത്രുവായിരിക്കുമ്പോൾ, ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനായിരിക്കുമ്പോൾ അവൻ എന്നെ സ്നേഹിച്ചു എന്നുള്ള തിരിച്ചറിവാ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നേ. വേറെ അവന് സാധ്യമല്ല. യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ, വലിയ എടുത്താലും പിടിച്ചാലും തൊട്ടാലും എവിടെ ചെന്നാലും ഒറ്റ കാര്യം പറയും, സ്നേഹം. അതാ പുള്ളിയുടെ പ്രശ്നം. എവിടെ തൊട്ടാലും യോഹന്നാൻ എവിടെ ഒന്ന് നിൽക്കുള്ളറിയോ? ആ ഇടയ്ക്ക് പറയും ലോകത്തെയും അതിലുള്ള അതിന് ഒന്നെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവസാനം നിർത്തണം എവിടെന്നറിയോ? കുഞ്ഞുങ്ങളെ ദൈവം സ്നേഹം തന്നെ. ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാലും പുള്ളി കറങ്ങി എന്ത് ചെയ്യും? വന്ന് നിൽക്കുന്നൊരു കാര്യം ദൈവം സ്നേഹം തന്നെ. കാരണം എന്നറിയോ, ഇത് ഈ അനുഭവിച്ചറിഞ്ഞ ഒരാളാ, അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാ, ദൈവസ്നേഹത്തിന്റെ സുരക്ഷിതത്തിന്റെ അകത്ത് യോഹന്നാൻ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മടിയുള്ളതിന്റെ കാര്യം ദൈവം എന്നെ ഇത്രത്തോളം അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സ്നേഹത്തിന്റെ കരങ്ങൾ നീട്ടാൻ കഴിയാത്തത്. ഞാൻ ചോദിക്കട്ടെ, ഭർത്താക്കന്മാരോട് ചോദിക്കുക, പണ്ട് ചോദിച്ചതായിരിക്കും, ഒന്നോട് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, ഐ ലവ് യു എന്ന് ഭാര്യയോട് പറഞ്ഞിട്ട് എത്ര കാലമായി? ഞാൻ പറഞ്ഞില്ല ആ ഐ ലവ് യു നശിപ്പിച്ചു സിനിമാക്കാർ, നശിപ്പിച്ച് നാരായണത്തിലാക്കി മാറ്റിയതാണ് ഐ ലവ് യു. കുഞ്ഞുങ്ങളോട് അവരെ വിളിച്ചിട്ട് മോനെ മോളെ എനിക്ക് നിന്നോട് സ്നേഹമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ റെവർബറേറ്റ് ചെയ്യും ഹൃദയത്തിൻ്റെ അകത്ത്, ഹൃദയത്തിൻ്റെ അകത്ത്. എന്തുകൊണ്ടാണ് നമ്മുടെ അടുക്കലേക്ക് ആൾക്കാർ അടുത്തു വരാത്തത്? കാരണം അവരാ സ്നേഹത്തിൻ്റെ സ്പർശനം അനുഭവിക്കാത്തതുകൊണ്ടാണ് ആർക്കും അടുത്തു വരാൻ തോന്നാത്തത്. എന്തുകൊണ്ടാണ് യേശുവിന്റെ അടുക്കിലേക്ക് പാപികൾ ഓടിച്ചെന്നത്? ഓടിച്ചില്ല. ഏറ്റവും മോശമായ പാപികൾ ഓടിച്ചില്ല യേശുവിന്റെ അടുക്കിലേക്ക്. കാരണം എന്താ, ഞാനിങ്ങനെ പറഞ്ഞത്, ഏറ്റവും വിശുദ്ധനായവന്റെ അടുക്കിലേക്ക് ഏറ്റവും നീചവാഗി കടന്നിയെല്ലാം. കാരണം എന്നറിയോ, ഹൃദയത്തിന്റെ തുടിപ്പ് സ്നേഹത്തിന്റെ തുടിപ്പാ, സ്നേഹത്തിന്റെ തുടിപ്പാ. യേശു മുഴുവനും സ്നേഹമാ, എവിടെ തൊട്ടാലും സ്നേഹം ബ്ലീഡ് ചെയ്യും. യേശുവിൽ എവിടെ തൊട്ടാലും സ്നേഹം പുറത്തേക്ക് ബ്ലീഡ് ചെയ്യും. അതാണ് യേശു. ഈ യേശു എന്നെ അതുപോലെ സ്നേഹിക്കുന്നു. ഇനി അതുപോലെയുള്ള വാക്കൊക്കെ എൻ്റെ മലയാളത്തിൻ്റെ പോരായ്മ കേട്ടോ, എനിക്കത് എക്സ്പ്രസ് ചെയ്യാനത്രയൊക്കെ അറിയുള്ളൂ. എൻ്റെ എക്സ്പ്രഷൻ്റെ കുഴപ്പമാണ്. ആയിരം നാവുകളാൽ
വർണ്ണിപ്പാൻ സാധ്യമല്ലത്. ആ സ്നേഹം എത്ര വലുതാണെന്ന്. അത് മാത്രം അങ്ങ് സ്നേഹിച്ച് സ്നേഹിച്ച് കൊതിരാത്തോണ്ട് എന്നാ സംഭവിച്ചെന്നറിയോ? നമ്മുടെ അകത്തോട്ടം കയറിയിരിക്കുകയാണ് യേശു. പരിശുദ്ധാത്മാവിലൂടെ യേശു നമ്മുടെ ഉള്ളത്തിൽ കയറിയിരിക്കുക, നമ്മളെ സ്നേഹിക്കാനായിട്ട്, അകത്തുനിന്ന് സ്നേഹിക്കാനായിട്ട്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ. അങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റിട്ട് എന്നാ പറയണമെന്നറിയോ? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, യേശു എന്നെ സ്നേഹിക്കുന്നു. ഇത് പറഞ്ഞു വേണം ജീവിതം തുടങ്ങാൻ, ഇത് പറഞ്ഞു വേണം ജീവിതം ആരംഭിക്കാൻ. രാവിലെ എഴുന്നേറ്റിട്ട് എന്തു പറയണം? ശ്രദ്ധിച്ച്, രാവിലത്തെ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ്? സാധാരണ ആകുല ചിന്തകളാണ് ഒത്തിരി. രാവിലത്തെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, രാവിലത്തെ ചിന്തകൾ ഇച്ചിരി പ്രശ്നക്കാരൻ ചിന്തകളാണ്. ആ ദിവസത്തെക്കുറിച്ചുള്ള ആകുലതകൾ, ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ, പല കാര്യങ്ങൾ, കുറ്റബോധങ്ങൾ, തലേ ദിവസത്തെ കുറ്റബോധങ്ങൾ, പല പ്രാർത്ഥനാ വിഷയങ്ങളും നടക്കാത്തതിൻ്റെ നിരാശകൾ, ഇങ്ങനെയൊക്കെയായിട്ട് രാവിലെ ഉണരുക. അപ്പോൾ പറയണം, യേശു ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ പൈതലാ. പ്രിയ സ്വരങ്ങളെ, അതുപോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വേദനകളുണ്ട്, എനിക്കറിയാം, സങ്കടങ്ങളുമുണ്ട്, നൊമ്പരങ്ങളുമുണ്ട്, പ്രശ്നങ്ങളൊക്കെയുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പൈതലായി ഭൂമിയിൽ നിന്ന് മേവാൻ പറ്റുമോ എന്നുള്ളതാ. കഴിഞ്ഞ ആഴ്ചത്തെക്കാളും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ദൈവസ്നേഹത്തിൻ്റെ ഒരു വെളിപ്പാട് എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എൻ്റെ ഹൃദയം മാറി, എൻ്റെ ഭാവം മാറി. എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ പൂർണ്ണ തൃപ്തിയുള്ളവനായിട്ടിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, യേശു എന്നെ സ്നേഹിക്കുന്നു. സെൽഫ് റിജക്ഷനാണോ? നമുക്കൊത്തിരി പരാതികളുണ്ടല്ലേ, അവരെന്നെ വേണ്ട വിധത്തിൽ സ്നേഹിച്ചിട്ടില്ല. ചില മക്കൾ പറയും, എൻ്റെ അപ്പനും അമ്മയും വേണ്ട വിധത്തിൽ എന്നെ സ്നേഹിക്കാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ദാറ്റ് ഇസ് റൈറ്റ്. ഒരു ശരിക്കാതാ, അപ്പനും അമ്മയെ സ്നേഹിച്ചില്ലെങ്കിൽ ആ മക്കൾ വളർന്നു വരുമ്പം പ്രശ്നമാണ്. സ്വരങ്ങളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുമ്പം അവരെ അടിക്കണം നന്നായിട്ട്. പക്ഷേ അടിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ ആഴമായിട്ടുണ്ടാകേണ്ട ബോധ്യം ഇതാണ്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നു. ആ ബോധ്യം അവരുടെ ഉള്ളിൽ കൊടുക്കണം. അക്സെപ്റ്റഡ്, അതാ വാക്കിൻ്റെ അർത്ഥം. അവരെ പൂർണ്ണമായും സ്നേഹിക്കുന്നു. ശരിയാ, തെറ്റൊക്കെ വരും, പാടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് ഉറപ്പുണ്ടോ അവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നു? എന്തുകൊണ്ട് ഈ ലോകത്തിലെ ആൾക്കാർ സ്നേഹത്തിന് വേണ്ടി പരക്കം പായുന്നത്? ഇപ്പം ബ്രിഗേഡ് റോഡിൽ ചെന്നാൽ അറിയാം, സ്നേഹത്തിന് വേണ്ടി പരക്കം പായാൻ വെമ്പുന്ന ഹൃദയങ്ങളാണ്. പക്ഷെ അവർക്ക് യേശുവിൻ്റെ സ്നേഹം കിട്ടിയാൽ അവർ പറയും, ഈ ലോകത്തിലൊന്നിനും ഈ സ്നേഹം തരുവാനായിട്ട് കഴിയത്തില്ല. അതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. രാവിലെ ഉണരുമ്പോൾ ഹൃദയത്തിൽ റെവർബറേറ്റ് ചെയ്യട്ടെ ഈ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി. യേശുവിനെക്കുറിച്ച് പിതാവ് പറഞ്ഞ അതേ വാക്യം നമ്മളെക്കുറിച്ചും പറയുന്നേ. സംശയം ഉണ്ടെങ്കിൽ ഒരു രണ്ട് വാക്യം കൂടെ കാണിച്ചു അവസാനിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 17:23, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു ലോകമറിയുവാൻ. യേശുവിന്റെ പ്രാർത്ഥന യേശു പറയുന്നുണ്ട്, പിതാവേ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഇവരെയും സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആ ശബ്ദം, അത് നമ്മുടെ ചെവിയിലല്ല മുഴങ്ങുന്നത്, നമ്മുടെ അന്തരാത്മാവിൽ മുഴങ്ങും. യേശുവിനെ നോക്കി പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞെങ്കിൽ അതേ സ്വരം നമ്മളെ നോക്കി പറയും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൾ എന്റെ പ്രിയപുത്രി, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ ഇവരെ സ്നേഹിക്കുന്നു ലോകമറിയുവാൻ. 2:26, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഇവരിലാകണം എന്ന് പറഞ്ഞാൽ പിതാവ് യേശുവിനെ സ്നേഹിച്ചു. അതായിരുന്നു യേശുവിന്റെ ആത്മാഭിമാനം, അതായിരുന്നു യേശുവിന്റെ ധൈര്യം. കാലിത്തൊഴുത്ത്, ഈജിപ്റ്റ്, നസറത്ത്, ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതൻ, കാൽവരി, ഇതിലൊന്നും യേശുവിന്റെ ആത്മാഭിമാനം നഷ്ടമായി പോയില്ല. യേശു ഫുൾ കോൺഫിഡൻസ് ആയിട്ട്, കാരണം എന്താ? പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവ് സ്നേഹിക്കുമ്പോഴൊരു ഗെത്സമനിയുണ്ട്, പിതാവ് സ്നേഹിക്കുമ്പോഴും കാൽവരിയുണ്ട്, പിതാവ് സ്നേഹിക്കുമ്പോഴും കഷ്ടതയുടെ പാനപാത്രമുണ്ട്. എന്നാലും അതിൻ്റെ നടുവിലുള്ള ധൈര്യം ഇതാ, പിതാവ് എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗെത്സമനെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ ചോദിക്കും ചോദ്യമാണ്, പിതാവേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം? പ്രിയ സ്വരങ്ങളെ, നമ്മളെ ഒന്ന് പണിയണ്ടേ? ഒന്ന് വാർത്തെടുക്കണ്ടേ? ഒന്ന് യേശുവിനെ പോലെ ആക്കി തീർക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ യേശു പോയ വഴിയിലൂടെ കഷ്ടതയിലൂടെ ഒക്കെ ഒന്ന് കടത്തിവിട്ട് യേശുവിനെ പോലെ ഒന്ന് ആക്കി തീർക്കുക. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉയർന്നെടുപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാറുണ്ട്.